ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ஜீவபாவத் ஸ்திதி கர்மணாம் தத்ஃபலார்த்தத்வாத். கர்மங்களெல்லாம் எதுக்கு வேண்டி? அந்த ஃபலத்தின் வேண்டி. சக தேனைவ விஞ்ஞானமயேன ஆத்மனா. அதோ விஞ்ஞானமயோ விஞ்ஞான பிராய. விஞ்ஞானஸ்வரூபனாயிருக்கின்ற ஆத்மாவ், ஆத்மாவ் இவட வந்து ஈ சரீரத்தில் பந்தப்பட்டு பிரதிபிம்ப ரூபத்தில் ஈ சரீரத்தில் ஸ்திதி செய்யும். அது தான் ஆ ஃபலத்தின் வேண்டி கர்மங்களை சுவீகரிக்கணும், அது அனுபவிக்கணும். தயதே கர்மாணி விஞ்ஞானமய ஆத்மா உபாத்தியபனே சதி பரே அபே அனந்தே அக்ஷே பிரம்மணி ஆகாசகல்பே அஜே அஜரே அமிர்தே அபயே அபூர்வே அனபரே அனந்தரே அபாஹே அத்வியே சிவே சாந்தே சர்வே ஏகீபவந்தி அவிசேஷதாங்கச்சந்தி ஏகத்தும் ஆபத்யந்தே ஜலாத்ய ஆதார அபனே இவ சூர்யாதி பிரதிபிம்பாஹ சூரிய கடாத்ய அபனே இவ ஆகாசே கடாகாசாஹ. மீண்டும் ஆ முக்தியுட பரமமாய நிலையை குறித்து பரையும். அவன் விஜானமயனாய் தான் இருக்கணும், பசே இதெல்லாம் கூடி சேர்ந்த ஒரு விஜான பிரதிபிம்பம் போல. பசே உபாதி அபனையே, உபாதிகள் இல்லாதாகும்போ அஜானம் தொடர்ந்து வரும் அந்தக்கரணம் ஈ சரீரம் தொடங்கிய உபாதிகள் இல்லாதாகும்போ முக்தியை குறித்து பரையாள். அவன் ஆ பரனோடேயே பவிக்கணும். உபாதியோடு கூடி நிற்கும்போது அதொரு பிரதிபிம்பம் போலயான. உபாதி நசிக்கும்போது ஆ பிரதிபிம்பாவம் போகணும். ஒரு ஜீவன் ஈ சரீர உபாதிகளோடு கூடியிருந்து தன்னை குறித்து சங்கல்பிக்கும்போ ஆத்மாவினை குறித்து, அதான் தான் ஆத்மாவான சச்சிதானந்தமான என்னெல்லாம் சங்கல்பிக்கும்போழெல்லாம், அங்கே பாவனை செய்யும்போதெல்லாம் அவன்ற அனுபவம் என்ன பரையிறது? அது ஆ பிரதிபிம்ப அனுபவமான. கண்ணி உபாதிகளோடெல்லாம் கூடி சேர்ந்தப்போ உபாதி மாறாதிக்கிறத்தோளம் காலம் அவன் அனுபவம் பிரதிபிம்ப அனுபவமான. வாஸ்தவ அனுபவம் எல்லாம் தன்னை குறிச்சுள்ள அனுபவம் வாஸ்தவம். உபாதி அபநயனே சதி, அசம் உபாதிகள் இல்லாதாயாலும் மூல உபாதியாய அஜானம் தொடங்கி உபாதிகளில் நின்று அவன் சுதந்திரனாயாலும் ஏகீபவந்தி, ஒரு ஏகீபவனம் சம்பவிக்கும். ஆ ஏகீபவனம் என்று பரையிறது இன்னத்தைய அனுபவத்தில் நின்றும் எத்தையோ வத்தியஸ்தமானோ, இன்னத்தைய பிரதிபிம்ப அனுபவத்தில் நின்றும் வத்தியஸ்தமானோ முக்தி. பரிமிச்சந்தி சர்வே என்று பரஞ்சல்லோ, அதனை குறிச்சு கூட பரையணும். அதுங்கன பரமானோ ஈ பிரதிபிம்பாவம், ஈ அனுபவம் தன்னை குறிச்சுள்ள அனுபவம், பிரபஞ்சத்தை குறிச்சுள்ள ஈ அனுபவம் எல்லாம் அபரமான. ഇതിന് നേരെ അപ്പുറമുള്ളത്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിന് നേരെ വിപരീതമായതെന്ന് വേണമെങ്കിലും പറയാം. അപരമാണ്, അവ്യയമാണ്, ഇത് വ്യയമാണ്, നശിക്കുന്നതാണ്. അല്ല, ഈ പ്രതിബിംബഭാവത്തിൽ താൻ ജ്ഞാനിയാകുന്നു, അജ്ഞാനിയാകുന്നു, എല്ലാം സംഭവിക്കുന്നു, നാശം സംഭവിക്കുന്നുണ്ട്. ഇവിടെ ബോധം വരുന്നു, ബോധം നഷ്ടപ്പെടുന്നു, വിവേകിയാകുന്നു, അവിവേകിയാകുന്നു, ജ്ഞാനിയാകുന്നു, അജ്ഞാനിയാകുന്നു, ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നു. മറ്റങ്ങനെ അവ്യയമാണ്, നാശം സംഭവിക്കാത്തതാണ്, അനന്തമാണ്, ഇത് പരിച്ഛിന്നമാണ്. ഓരോ ജീവനും ചിലർ ബദ്ധന്മാരെന്നും അഭിമാനിക്കുന്നു, ചിലർ മുക്തന്മാരെന്നും അഭിമാനിക്കുന്നു. അതാണ് ഇത് പരിച്ഛിന്നമാണ്, മറ്റങ്ങനെയുള്ള അനന്തമാണ്, അത്തരം കൽപ്പനകൾക്ക് അതീതമാണ്, അക്ഷയമാണ്. ഇവിടെ ഒരുവൻ മുക്തനായാലും ക്ഷയിച്ചു പോകും. മുക്തി കുറച്ച് സമയത്തെ നീക്കുന്നു, വീണ്ടും മനസ്സിന് അടിമപ്പെട്ടു പോകുന്നു, രാഗദ്വേഷങ്ങൾക്ക് അടിമപ്പെടുന്നു, കാമത്തിന് അടിമപ്പെടുന്നു. മറ്റത് അങ്ങനെയല്ല, അക്ഷയമാണ്, അവിടെ ക്ഷയം സംഭവിക്കുന്നില്ല. വാസ്തവസ്വരൂപം ഒന്ന് പ്രതിബിംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്ന് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അതെന്താണ്? ബ്രഹ്മണി ബ്രഹ്മസ്വരൂപമാണ്, ജീവസ്വരൂപമല്ല. ജീവസ്വരൂപത്തിൽ കൽപ്പനകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രതിബിംബം പോലെ ഇവിടെ അനുഭവങ്ങൾ. മറ്റതങ്ങനെയല്ല. ആകാശകൽപ്പേ സർവവ്യാപകമാണ്, ഏതെങ്കിലും ഒരു ജീവന്റെ പരിച്ഛിന്നമായ അനുഭവം. അങ്ങനെയാണ് നമ്മൾ മുക്തിയെക്കുറിച്ച് സങ്കല്പിക്കുന്നത്. എന്താണ് മുക്തി എന്ന് പറഞ്ഞാൽ? എന്റെ മുക്തി, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുക്തി. മുക്തിയെ നമ്മൾ കാണുന്ന ഒരു ശരീരത്തിൻ്റെതാണ്. നമ്മൾ പറയും രമണ മഹർഷി മുക്തനായി, രാമകൃഷ്ണദേവൻ മുക്തനായി, മറ്റേ ആൾ മുക്തനായി, എല്ലാം ഓരോ ശരീരങ്ങളെ പിടിച്ചിട്ടാണ്. ശരീരമുക്തിയെ നമ്മൾ കാണുന്നു, ആ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. അതല്ല മുക്തി, അത് അതിൽ വ്യക്തിഭാവമല്ല. അതിലങ്ങനെ ഇന്ന ദേവനെന്നോ ഇന്ന ഗുരുവെന്നോ ഉള്ള വ്യത്യാസമല്ല മുക്തി. ആകാശകൽപ്പേ ഏക സ്വഭാവമാണ്, അതിൽ വ്യക്തിഭേദമില്ല. അവിടെ മുക്തരായ കുറച്ചുപേരും മുക്തിയില്ലാത്ത കുറച്ചുപേരും അങ്ങനെയില്ല. അതാണ് മുക്തി. ആകാശകൽപ്പേ സർവവ്യാപകമായിരിക്കുന്നു അജേ, അതിന് ഉത്പത്തിയില്ല, അതുണ്ടാകുന്നതല്ല, പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല. പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ അതിൽ ക്ഷീണം വരും. അല്ലേ, നമ്മുടെ മുക്തി എന്ന് പറയുന്നത് നമ്മുടെ മുക്തിവൃത്തികളാണ്. നമ്മൾ പരിശ്രമിച്ച് മുക്തരാകും, കുറച്ച് കഴിയുമ്പോൾ ആ ബുദ്ധി ക്ഷീണിക്കുമ്പോൾ അതാണ് അജരേ ജര വാർദ്ധക്യം. അതൊന്നും സംഭവിക്കുന്നതല്ല, അമൃത നാശം സംഭവിക്കുന്നതല്ല അതിന്. അഭയേ, നമ്മൾ മുക്തനായാലും ഈ പ്രതിബിംബഭാവത്തിൽ മുക്തനായാലും മനസ്സിൽ ഭയം വരും, ഞാനിനി വീണ്ടും ബദ്ധനസ്ഥനാകുമോ? എന്തായാലും വളരെ പണിപ്പെട്ട് മുക്തി നേടി, അല്ലെ, സംസാര ഭയം സൂക്ഷിക്കണം എപ്പോഴും. മുക്തനായാലും വീണ്ടും ബന്ധനത്തിൽപ്പെടും, അങ്ങനെ ഒരു ഭയമുള്ള നിലയല്ല ഇത്. മുക്തൻ സംസാരത്തെ ഭയക്കുന്നില്ല, സംസാര പ്രാപ്തിയെ ഭയക്കുന്നില്ല. മുക്തനല്ല, അഭയസ്വരൂപമാണ്. അപൂർവെ അനപരെ, അതിന് പൂർവാപരങ്ങളില്ല. ഇന്നലെ ഞാൻ ബദ്ധനസ്ഥനായിരുന്നു, നാളെ ഞാൻ മുക്തനാകും. ഇന്നലെ ഇത്ര പേര് മുക്തിയായിട്ടുണ്ട്, നമ്മൾ മുക്തന്മാരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഇത്ര ഇത്രയും പേര് മുക്തരായിട്ടുണ്ട്. ഇതങ്ങനെ അല്ല, മുക്തിക്ക് അങ്ങനെ ലിസ്റ്റില്ല, അത് പൂർവ പരങ്ങളില്ലാത്തതാണ്. എന്നുവെച്ചാൽ അത് ഈ പറയുന്ന എന്താണ്? ഈ പ്രതിബിംബഭാവത്തിൽ ഉള്ള സങ്കല്പങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല മുക്തി. അനന്തരെ അബാഹ്യ പറയും, സർവകൽപ്പനാതീതമാണ് അത്. അതാണ് പറഞ്ഞു വരുന്നത്. ഈ പ്രതിബിംബഭാവത്തിലുള്ള ജീവന്റെ ഭാവനകളല്ല മുക്തി. അനന്തരെ ഉള്ളിലാണ് മുക്തി എന്ന് പറയും, ചിലത് പറയുകയല്ല പുറമെയാണ് മുക്തി എന്ന് പറയും. ഉള്ളിലും അതല്ല, അത് ഉള്ളും പുറവുമല്ല എന്നർത്ഥം. ഉള്ളും പുറവുമൊക്കെ ജീവനാണ്, അജ്ഞനായിരിക്കും, അവനാന്തരമുണ്ട്, അവന് ഉള്ളുണ്ട്, അവിടെ ദുഃഖമുണ്ട്, അവിടെ സുഖമുണ്ട്, ശാന്തിയുണ്ട്, അശാന്തിയുണ്ട്, ഇതങ്ങനെയല്ല. ഇവിടെ ഉള്ളും പുറവുമില്ലാത്തതാണ് ബാഹ്യ, ബാഹ്യമായ മുക്തി. മുക്തനെ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നു അയാൾ മുക്തനാണ്, അയാൾക്ക് വിശക്കുന്നില്ല, ദാഹിക്കുന്നില്ല, അയാൾ ദുഃഖിക്കുന്നില്ല, അങ്ങനെ പറയും. അല്ലെങ്കിൽ ചിലരെ കണ്ടിട്ട് നമ്മൾ പറയും മുക്തനാണെന്ന് തീരുമാനിക്കും, അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല, തുണി ഉടുക്കുന്നില്ല, അയാൾ മുക്തന്റെ അടയാളമായി. തുണി ഉടുക്കാതെ ഉള്ളവരെ അന്വേഷിച്ച് കിടക്കുന്ന മുമുക്ഷുക്കളുണ്ട്, പോയി കണ്ടത് നമസ്കരിക്കാൻ. ബാഹ്യമാണ് മുക്തി എന്ന് കരുതിയിട്ടാണ്, മുക്തി ബാഹ്യമല്ല, അങ്ങനെയുള്ളതല്ല, ആന്തരവുമല്ല. അദ്വയേ പറയുന്നു, അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അദ്വയമാണ് അവിടെ, രണ്ടാമതൊന്നുമില്ല, ഉള്ളു പുറം മുമ്പ് പിമ്പ്, ഭയം അഭയം ഇങ്ങനെ വേർതിരിക്കാനല്ല. ശിവേ ശാന്തേ, ശിവം എന്ന് പറയാം, സർവമംഗളസ്വരൂപമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സർവവികല്പങ്ങളെയും നിഷേധിക്കുന്നത് ശാന്തം. ശാന്തം എന്ന് പറഞ്ഞാൽ അതാണ്, എനിക്ക് ശാന്തിയുണ്ട് എന്ന് നമ്മൾ പറയുന്നതല്ല, അതും ഒരു വികല്പമാണ്. ഞാൻ വലിയ ശാന്തിയെ പ്രാപിച്ചിരിക്കുന്നു, സമാധാനത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നുമില്ല, അതും വികല്പം തന്നെ. സർവവികല്പങ്ങളെയും നിഷേധിച്ചാൽ ശേഷിക്കുന്നത് കല്പനാതീതമായിരിക്കുന്നത്, അതാണ് മുക്തി, അതാണ് ബ്രഹ്മസ്വരൂപം. ബ്രഹ്മമെന്നും മുക്തിയെന്നും പറയും. അവിടെ എന്ത് പറയുന്നു? ഈ വിജ്ഞാനമയൻ ഏകീഭവന്തി, അതാണ് മുക്തി. ആ ഒരു തലത്തിൽ വിജ്ഞാനമയൻ ഏകീഭവിക്കുന്നു, സർവകൽപ്പനാതീതനായി സ്ഥിതി ചെയ്യുന്നു, സർവകൽപ്പനകൾക്കും അധിഷ്ഠാനമായി സ്ഥിതി ചെയ്യുന്നു. ആ വിശേഷതാം ഗച്ഛന്തി, ഒരു തരത്തിലും നിങ്ങൾക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. മുക്തൻ ഇങ്ങനെയായിരിക്കും. നമ്മുടെ സങ്കല്പത്തിൽ അയാൾ ആനന്ദമുള്ളവനാണ്, ദുഃഖമില്ലാത്തവനാണ്, ഭയമില്ലാത്തവനാണ്. ഇങ്ങനെയുള്ള ഏതെല്ലാം തരത്തിൽ നമ്മുടെ ഭാവനകളുണ്ടോ ആ ഭാവനകളെല്ലാം നിഷേധിക്കുന്നതാണ് അവിശേഷതാം ഗച്ഛന്തി. ഇതിനൊക്കെ പറയുന്നത് ശാന്തിയെക്കുറിച്ച് സുഖത്തെക്കുറിച്ചും എല്ലാം അത് മുക്തിയിലേക്ക് നയിക്കാം. മുക്തി എന്ന് പറയുന്ന ഒന്നുണ്ട്, രുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുക, അത് താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതിൽ ജിജ്ഞാസ ഉളവാക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. നമ്മുടെ ഭാവനകളും ധാരണകളിലും ഒന്നും നിൽക്കുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ട്? അത് ബിംബസമം. ഈ ഭാവനകളും കൽപ്പനകളും എല്ലാം പ്രതിബിംബത്തിലാണ്, പ്രതിബിംബഭാവത്തിലാണ്. ഏകത്വം അബദ്ധ്യത, ഒരു തരത്തിലുള്ള ഭേദവും നിലനിൽക്കുന്നില്ല. ആ ശാന്തവും ശിവവുമായിരിക്കുന്ന ആ ഭാവത്തിനോട് ജീവൻ ഏകീഭവിക്കുന്നു, ജീവന്റേതായ സർവഭാവങ്ങളും അവിടെ നശിക്കുന്നു. അതിന് ഉദാഹരണം പറയുന്നു, ജലാദി ആധാരാപനയെ ഇവ സൂര്യാദി പ്രതിബിംബാഹ സൂര്യെ, സൂര്യനിൽ നിന്നാണ് ആ പ്രകാശം, സൂര്യനിൽ നിന്നാണ് ആ പ്രതിബിംബം ഉണ്ടായത്. ആ പ്രതിബിംബം ഉണ്ടാകുന്നതിന് സൂര്യനോട് ചേർത്ത് തന്നെ ഒരു കണ്ണാടി എടുത്ത് പിടിച്ച് ഒരാൾ കാണുന്നു, ആ കണ്ണാടി കാണുന്ന സൂര്യന്റെ പ്രതിബിംബം. ആ കണ്ണാടി മാറ്റിക്കഴിഞ്ഞാൽ ജലാദി ആധാരാപനയെ, പ്രതിബിംബത്തിന്റെ ആധാരങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ കണ്ണാടിയില്ല, പ്രതിബിംബമില്ല, സൂര്യൻ മാത്രം. അതാണ് ബിംബത്തെ പ്രതിബിംബം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ആ ബിംബത്തെ പ്രതിബിംബമായി കാണാൻ കഴിയുന്നില്ല, ബിംബമായി അവശേഷിക്കുന്നു. അതിന് ആധാരത്തെ മാറ്റുമ്പോൾ സൂര്യാദി പ്രതിബിംബ സൂര്യെ മുമ്പും പറഞ്ഞു, ഇതേ ഉദാഹരണം തന്നെ. ഘടാദി അപനയെ ഇവ ആകാശേ, ഘടാദി ആകാശ, മൺപാത്രത്തെ അവിടെ നിന്ന് മാറ്റുക, അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ മുക്തിയിൽ എന്തോ സംഭവിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മുക്തിയിൽ സംഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ശാന്തി, ആനന്ദം, ജന്മനിവൃത്തി, ഇതൊന്നും തന്നെ അതിന്റെ വാച്യാർത്ഥങ്ങളെ ബോധിപ്പിക്കുന്ന കാര്യങ്ങളല്ല. അതിനവർ ലക്ഷ്യത്തിലേക്ക് വിരച്ചുകൊണ്ടുന്നതേയുള്ളൂ. അതുകൊണ്ട് അതിന്റെ വാച്യാർത്ഥങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നർത്ഥം. ഇപ്പോൾ ആനന്ദമുണ്ട്, മുക്തി എന്ന് പറയുമ്പോൾ ഒരു വലിയ ആനന്ദമായിരിക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. പറഞ്ഞറിയിക്കാനൊക്കത്തില്ല എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ ആനന്ദമാണ്. എന്തുകൊണ്ട്? ആ പാത്രത്തെ അവിടെ നിന്ന് മാറ്റി, ആകാശത്തിൽ എന്തെങ്കിലും സംഭവിച്ചു, വലിയൊരു ആകാശം അവിടെ വന്നോ, ചെറിയ ആകാശം അവിടെ നിന്ന് പോയോ, ആകാശത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നോ, ഒന്നും സംഭവിച്ചു. എന്താണോ അവിടെ ഒരു ഭേദദൃഷ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഇതിന്റെ അകത്തൊരാകാശമുണ്ട്, ഇതിന്റെ പുറത്ത് ആകാശം വ്യാപിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള ഭേദദൃഷ്ടി ഈ കാരണമായിരുന്നെന്തോ അത് മാറി, ഉപാധി അവിടെ നിന്ന് മാറി, പാത്രമാകുന്ന ഉപാധി മാറി. അതാണ് ഇവിടെ പറയുന്നത് ആധാരാപനയെ. അത്രമാത്രമേ സംഭവിക്കുന്നുള്ളൂ, വേറെ പ്രതീക്ഷിക്കാൻ ഇവിടെ ഇല്ല, പ്രതീക്ഷിക്കുന്നു എന്ന് സംഭവിക്കുന്നുണ്ട്. ഘടാദി ആകാശ, അതാണ് മുക്തിയുടെ പരമമായ നില എന്ന് ഇവിടെ വിശദീകരിക്കുന്ന മുക്തിയെക്കുറിച്ചുള്ള കൽപ്പനകളെ ഭ്രമങ്ങളെ നിരാകരിക്കാൻ വേണ്ടി ഇവിടെ പറയുന്നു. ഗത കല പഞ്ചദശ പ്രതിഷ്ഠ ദേവാസ്ത സർവേ പ്രതിദേവതാസു കർമാണി വിജ്ഞാനമയശ്ച ആത്മാ പരേവേ സർവ ഏകീഭവന്തി യഥാ നദ്യസ്യന്തമാന സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത് പരം പുരുഷം ഉപൈതി ദിവ്യം കിഞ്ച യഥാ നദ്യോ ഗംഗാദ്യഃ സ്യന്തമാനാഃ ഗച്ഛന്തിഃ സമുദ്രേ സമുദ്രം പ്രാപ്യഃ തം അദർശനം അവിശേഷാത്മഭാവം ഗച്ഛന്തി പ്രാപ്നുവന്തി നാമച രൂപഞ്ച നാമരൂപേ വിഹായ ഹിത്വാ നദികൾ ഗംഗാദ്യാഹ സ്യന്തമാനാഹ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഗച്ഛന്തിഹ സമുദ്രേ സമുദ്രം പ്രാപ്യ സമുദ്രത്തിൽ നിന്ന് പ്രാപിക്കുന്നു. അവിടെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഗംഗ അല്ലാതായിത്തീരുന്നു, സമുദ്രമായിത്തീരുന്നു. അസ്തം അദർശനം അവിശേഷാത്മഭാവം ഗച്ഛന്തി ഏത് നിമിഷമാണോ അത് ആ സമുദ്ര ജലത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ നിമിഷം മുതൽ അതിനെ ഗംഗ എന്ന് വേർതിരിക്കാൻ വയ്യ. അവിശേഷഭാവം ഒരേ ഒരു ജലമായി മാറുന്നു. അതിനെ പിന്നെ സമുദ്രജലമെന്ന് വിളിക്കുന്നു. പ്രാപ്നുവന്തി എങ്ങനെ നാമച്ച രൂപം ച നാമരൂപേ വിഹായ ആ സമുദ്രത്തിൽ പ്രവേശിക്കുന്നത് വരെ അതിനൊരു രൂപം ഉണ്ടായിരുന്നു ഗംഗ എന്ന് വിളിക്കുന്നു. നദിയുടെ രൂപം പേരുമുണ്ട്. ഇത് രണ്ടും ഹിത്വ രണ്ടിനെ ഉപേക്ഷിക്കുന്നു. എപ്പോഴാണത് ആ സമുദ്രത്തോട് ഏകീഭവിക്കുന്നത് അപ്പോൾ ഇത് രണ്ടിനെ അത് ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ പറയാം ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് അത് അതിനോട് ഏകീഭവിക്കുന്നു. താല്പര്യമൊന്നുമാണ് ആ ഏകീഭവനം എത്രമാത്രം ആ നാമരൂപങ്ങളിൽ നിന്നും വേറിട്ടതാണെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജീവാനുഭവം, ജീവൻ എന്ന് പറയുന്നത് എന്നാണ് നാമമാണ് ജീവൻ, പിന്നെ ശരീരം, അഹന്ത, മമത, പ്രപഞ്ചം, ഇത് സർവം എന്താണ് നാമരൂപാത്മകമാണ്. അപ്പോൾ ഇതിൽ നിന്നും വേറിട്ടവരുന്നല്ല, ഈ സങ്കല്പങ്ങളിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്നവരുന്നല്ല. ആ ഗംഗ സമുദ്രത്തിലേക്ക് ഏകീഭവിച്ചാൽ പിന്നെ ഒരു തരത്തിലും അത് സങ്കല്പിക്കാൻ പോയി ഇത് ഗംഗയാണ്. അങ്ങനെ ഒരു നാമത്തെയോ ഒരു രൂപത്തെയോ ആ സമുദ്രത്തിൽ സങ്കല്പിക്കാനേ കഴിയും. പൂർണ്ണമായും വ്യത്യസ്തമാണ്. അതെല്ലാം അവിടെ ഉപേക്ഷിക്കുന്നു. അതുപോലെ മുക്തനും ഇതെല്ലാം അവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. മുക്തനിൽ പിന്നെ അവിടെ ഒരു വ്യക്തിഭേദമില്ല. രാമനാണ്, കൃഷ്ണനാണ്, കേശവനാണ് അങ്ങനെയൊന്നില്ല. മുക്തനായ കേശവൻ, മുക്തനായ രാമൻ, മുക്തനായ കൃഷ്ണൻ, അങ്ങനെ വ്യക്തിഭേദങ്ങൾ അവിടെ നിൽക്കുന്നില്ല. സമുദ്രത്തിനോട് ഏകീഭവിച്ച പിന്നെ ഒരു ഗംഗ, പിന്നെ ഒരു യമുന, അതവിടെ ഇല്ല. എന്നത് മനസ്സിലാക്കുന്നവൻ പോലും പിന്നീട് അതിനെ ഗംഗയെന്നോ യമുനയെന്നോ ഒന്നും വിളിക്കുന്നില്ല. ഒരൊറ്റ ജലമായിട്ടേ കാണുന്നു. അപ്പോൾ മുക്തനെ നിങ്ങൾക്കിങ്ങനെ ഒരു പേരിട്ട് വിളിക്കാൻ പറ്റും, ഇത് രാമനാണ്, ഇത് കൃഷ്ണനാണ്, കേശവനാണ് എന്നങ്ങനെ പറയാൻ പറ്റും. സമുദ്രത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗംഗയെന്ന് വിളിക്കാൻ പറ്റും, കഴിയുന്നില്ലല്ലോ. പിന്നെങ്ങനെയാ മുക്തനെ പേരിട്ട് വിളിക്കുന്ന ഇന്ന ആളാണ്? പറ്റില്ല. രണ്ടുമില്ല, നാമവുമില്ല, രൂപവുമില്ല. എങ്ങനെയാ സമുദ്രത്തിൽ അത് വിലയിച്ചു കഴിഞ്ഞാൽ പിന്നെ സമുദ്രത്തിൽ നിന്ന് ഗംഗയുടെ ഫോട്ടോ എടുക്കാൻ പറ്റും? എടുക്കാൻ പറ്റുന്നില്ലല്ലോ, രൂപമില്ല അവിടെ. അപ്പൊ പിന്നെ മുക്തന്റെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ? എങ്ങനെ മുക്തന്റെ ഫോട്ടോ പൂജിക്കാൻ പറ്റും? എങ്ങനെ മുക്തനൊരു പേരിട്ട് വിളിക്കാൻ പറ്റും? അങ്ങനെയൊന്നും ഇവിടെ വാസ്തവത്തിലില്ല. പരമാർത്ഥത്തിൽ ഒന്നും നിലനിൽക്കുന്നില്ല. നാമരൂപവും ഇല്ലെങ്കിലും പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? അജ്ഞത ഉള്ളിടത്തോളം കാലം ഇതെല്ലാം നടക്കും. അജ്ഞതയ്ക്ക് ഇതെല്ലാം ഭൂഷണമാണ്. അജ്ഞത ഇതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു. മുക്തനാണെങ്കിലോ ഇതൊന്നും തന്നെ ഇല്ല. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അത് സാക്ഷാത് പരംബ്രഹ്മ എന്നല്ലേ പറയുന്നു. ഗുരു സാക്ഷാത് പരംബ്രഹ്മ, അത് പരബ്രഹ്മം തന്നെ. അതിനപ്പുറം അതിനെന്തെങ്കിലും വിശേഷങ്ങൾ കൽപ്പിക്കുന്നത് എന്താണ്? സമുദ്രത്തിന് ഗംഗയെന്ന് പറയുന്നത് പോലെയാണ്. മറ്റെന്തെങ്കിലും ഒരു വിശേഷതയോടെ കൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നില്ല. നാമരൂപേ വിഹായ ഹിത്വ തഥാ അവിദ്യാകൃത നാമരൂപാത് വിമുക്ത. അവിദ്യാകൃതമായ ആ നാമരൂപങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായി വിമുക്തഹസ്തൻ വിദ്വാൻ വിദ്വാൻ. വീണ്ടും അതിനെക്കുറിച്ച് തന്നെ പറയുന്നു. മുക്തനെ കുറിച്ച് ഈ മന്ത്രങ്ങളിലെല്ലാം പറയുന്നു. അക്ഷരാ പുരോക്ത പരം ദിവ്യം പുരുഷം യഥോക്ത ലക്ഷണ ഉപൈതി വിദ്വാൻ നാമരൂപാത് വിമുക്ത പരാത് പരം പുരുഷം. പരാത് അക്ഷരാത് പൂർവക്താത് പരം ദിവ്യം പുരുഷം യഥോക്ത ലക്ഷണ ഉപൈതി ഉപഗച്ഛന്തി. ആ പരമപുരുഷനെ പ്രാപിക്കുന്നു. എങ്ങനെയാണോ ഗംഗ സമുദ്രത്തെ പ്രാപിച്ചതുപോലെ ആ പ്രാപിക്കൽ, ഏകീഭവിക്കൽ എന്ന് പറയുന്നത് ആ തരത്തിൽ മനസ്സിലാക്കണം. എന്താണ് പിന്നീട് നാമരൂപങ്ങളൊന്നും അവശേഷിപ്പിക്കാതെ ഇവിടെ എല്ലാം പറയുന്ന എന്താണ്? ആകാശത്തിൽ പറക്കുന്ന പക്ഷികളുടെ പാദം അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടും ഈ മന്ത്രങ്ങളെല്ലാം അതേ ആശയം തന്നെ പറയുന്നു. അവിടെ നാമത്തെ രൂപത്തെ ഉപേക്ഷിച്ചിട്ട് അതിനോട് ഏകീഭവിക്കുന്നു. അപ്പം മഹത്തുക്കൾ ഉപേക്ഷിച്ചതാണ് അവരുടെ നാമരൂപം. അതിനെയാണ് അജ്ഞന്മാർ സ്വീകരിക്കുന്നത്. ആ നാമരൂപങ്ങളെ സ്വീകരിച്ചിട്ട് അവതാണെന്ന് പറയുന്നു. ഗംഗ സമുദ്രത്തിലേക്ക് ലയിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? അതിന്റെ നാമരൂപം അത് ഉപേക്ഷിച്ചു. പക്ഷേ അതറിയാത്തവൻ എന്ത് ചെയ്യുന്നു? ആ നാമരൂപങ്ങളെ സ്വീകരിച്ചിട്ട് അജ്ഞൻ അതാണ് അവരെന്ന് കരുതി ഉപാസിക്കുന്നു. അതല്ല, എന്ത് ചെയ്യുന്നു? അവനതിനെ ഉപേക്ഷിച്ചാണ്. പിന്നെ അതിന് നാമരൂപങ്ങൾ കൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അജ്ഞത കൊണ്ട് കൽപ്പിക്കും. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പോംവഴി മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് അജ്ഞൻ എന്ത് ചെയ്യുന്നു? നാമരൂപങ്ങളെ കൽപ്പിച്ചിട്ട് ഉപാസിക്കുന്നു. പക്ഷെ പരമാർത്ഥം തത്വവിദ് ഉപാസിക്കുന്നില്ല. തത്വവിദ് നാമരൂപങ്ങളെ ഉപാസിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് അസത്യമാണ്. അത് ഉപേക്ഷിച്ചതാണ്. തത്വം ഞാൻ വെടിഞ്ഞതാണത്. പിന്നെ അതിനെന്തിനാ സ്വീകരിക്കുന്നു? തത്വത്തെ ഉപാസിക്കുന്നെങ്കിലോ അവിടെ നാമരൂപങ്ങൾ ഒട്ടില്ലതാണ്. ആ രീതിയിൽ ഉപാസിക്കുന്നു. പരമം ദിവ്യം പുരുഷം യഥോക്ത ലക്ഷണം എന്ന് പറയുന്നു. ആ പരത്തിനും അപ്പുറമുള്ള സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ബ്രഹ്മലോകം, ഹിരണ്യഗർഭലോകം, ഹിരണ്യഗർഭൻ, അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളും വൈദികമായ സങ്കല്പങ്ങൾ, ഈ പരമാർത്ഥ സങ്കല്പിച്ചുള്ള സങ്കല്പങ്ങൾ, അതൊന്നുമല്ല ഇവിടെ പറയുന്നു. അതൊക്കെ ആവശ്യമുള്ളവർക്ക് വേണ്ടി അത് പറയും. ഇവിടെ അതല്ല. അതുകൊണ്ട് പറയുന്നു പരാത്പരം, അതിനും അപ്പുറമാണ്. പുരുഷം യഥോക്ത ലക്ഷണം മുമ്പ് പറഞ്ഞു. എന്താണ്? പരേ അവ്യേ അനന്തേ അക്ഷയേ ബ്രഹ്മണി ആകാശകൽപ്പേ അജേ അജരേ അമൃതേ അഭിയേ അപൂർവേ അനപരേ അനന്തരേ അബാഹി അദ്വേ ശിവേ ശാന്തേ. അതാണ് പറഞ്ഞത് യഥോക്ത ലക്ഷണം. ഇങ്ങനെയെല്ലാം മുമ്പ് വർണ്ണിച്ചതായ ആ പരമപുരുഷനെ ഉപയേരി ഉപഗച്ഛതി പ്രാപിക്കുന്നു. ഒന്നും തന്നെ അവശേഷിപ്പിക്കാതെ അങ്ങനെ പ്രാപിക്കുന്നതുകൊണ്ട് എന്താണ് പറഞ്ഞ ഓരോ പദങ്ങളും അവശേഷിപ്പിക്കുന്നില്ല. പോയ വഴിയില്ല, അതിനെ പിന്തുടരാനൊരു വഴിയില്ല എന്ന് മുമ്പ് പറഞ്ഞത് ആ രീതിയിലാണ്. അപ്പോൾ മുക്തന്റെ ഗതിയെ, ഗമനത്തെ നിഷേധിക്കുന്നു. അപ്പോൾ ആ മാർഗത്തിലൂടെ പോയി മുക്തി നേടാമെന്നുള്ള ഭ്രമത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മുക്തിക്കൊരു മാർഗമുണ്ടെന്നും ആ മാർഗം സത്യമാണെന്നും ആ സത്യമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു ലോകത്തിൽ മുക്തി നേടണം എന്നൊക്കെയുള്ള സങ്കല്പങ്ങളെ, അജ്ഞന്റെ സങ്കല്പങ്ങളെ നിരാകരിക്കാൻ പറയുകയാണ് അത് അജ്ഞന്റെ സങ്കല്പങ്ങൾക്ക് എത്രയോ അപ്പുറമാണ്. അവന്റെ അജ്ഞത കൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ഉപാസനകളും എല്ലാ ആരാധനാ മാർഗങ്ങളിൽ നിന്നുമെല്ലാം അതപ്പുറമാണ്. ദിവ്യം പുരുഷം യഥോക്ത ലക്ഷണം ഉപൈതി പുതച്ചതി. അപ്പോൾ ആത്മശാന്തിക്ക് മുഖ്യമായി സ്വീകരിക്കേണ്ടത് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. ആ മുക്തന്റെ മാർഗമാണ്, ഏകത്വത്തിൻ്റെ മാർഗമാണ്, അദ്വൈതത്തിൻ്റെ നിലയാണ് ഒരാൾ സ്വീകരിക്കേണ്ടത്. അദ്വൈതത്തിൻ്റെ ആ നിലയെ സ്വീകരിക്കുന്നതിന് കേവലം തൻ്റെ ഭ്രാന്തിയെ ദൂരീകരിച്ചാൽ മതി. അതിനപ്പുറം ഇവിടെ വേറൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. യഥാ നദ്യഃ സിന്ധമാന സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത് പരം പുരുഷം ഉപൈതി ദിവ്യം.